ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
முண்டகோபனிஷத் பாஷ்யம். நஹி விதி சதேனாபி தம பிரகாசிவரேகுத்த சம்பவம் சக்கதே கர்த்தும் கிம் தனிங்கஹி கேவலஹி. ஞானகர்மம் வெளிச்சவும் இருட்டும் போலையாகும், பரஸ்பர விருத்தமாகும். அதுன்றது ஒரு வியக்தியில் ஒரு காலத்து சம்பவிக்கல. இதான் உள்ள பாஷ்யக்காரன் சமர்த்தித்தது. ஏவம் உக்த சம்பந்த பிரயோஜனாயா உபனிஷதோ அற்பாட்சரம் கிரந்த விவரணம் ஆரம்பித்தே. இந்தாணி கிரந்தம் விஷயமாயிட்டுள்ள பந்தம் எந்தாணி, இதன் பிரயோஜனம் தொடங்கிய காரியங்களெல்லாம் பலப்பழும் பண்ணிட்டுள்ளதான். இப்படி அதனொன்னும் மாற்றவில்லை. அதன் உத்த சம்பந்தம் என் பொருள், இதன் பிரயோஜனம் சம்சார நிவர்த்தியான. முக்கியமாக இருந்து ரெண்டெண்ணமான சம்பந்தம் பிரயோஜனம், சிரவணத்தின் பிரயோஜனம் சம்சார நிவர்த்தி, அது என்ன மோட்சம், அது என்ன துக்க நிவர்த்தி. இந்த சம்பந்தம் இது பராவித்ய அடுத்து பறையும். ஆ பராவித்யட உற்பத்திக்கு இது காரணமாகி தீரும். இதுன்ற சிரவணம் அதினுவேண்டி தான் எந்தின ஈ யத்னம் செய்யும். ஆ சம்சார நிவர்த்திக்கு தடசமாயிருக்கிற பிரதிபந்தங்களெல்லாம் நீக்கிறது அதினுவேண்டி வித்யை பிரகாசிப்பிக்கிறது. அதன் வேண்டிட்டான அல்பாட்சரம் கிரந்த விவரணம் ஆரம்பித்தது. லகுவாய விவரணம் என்ன பறையுது, ഭാഷയത്തെ കുറിച്ച് പറയും. ഇമാം ബ്രഹ്മവിദ്യാം ഉപയന്തി ആത്മഭാവേന ശ്രദ്ധാഭക്തി പുരസ്സരാഹ സന്തഹ തേഷാം ഗർഭ ജന്മ ജര രോഗാദ്യാനർത്ഥ പൂഗം നിശാതയതി പരം വാ ബ്രഹ്മ ഗമയതി അവിദ്യാദി സംസാര കാരണം ച അത്യന്തം അവസാദയതി விநாசேதி. உபநிஷத் உபநிஷத் உப நீ ரெண்டு உபசர்கள் பூர்வத்திலுள்ள சது தாதுவின் அர்த்தத்தை பறையுண்டு. உபநிஷத் சப்தத்தின் விற்பத்தி விசரணம் கதி அவசாதனம் மூணு அர்த்தத்திலான தாது. ஷத்தில் விசரண கத்தி அவசாதன யோகம். இப்போ விசரணம் என்று வச்சா சிதிலமாக்குக, கதி பிராபிப்பிக்கிய, அவசாதனம் பூர்ணமாய் நசிப்பிக்க. ஈ மூணு அர்த்தம் உண்டு ஆ தாதுவன். அதனோடு உபநி என்ன ரெண்டு உபசரகங்கள் சேரும்போ அர்த்தத்தை பூர்ணமாயும் பிரகாசிப்பிக்கும். அதான் இவ்வளவு பிறந்த இமாம் பிரம்ம வித்யாம் உபயந்தி. ஆரான ஈ பிரம்ம வித்யை சமீபிக்கிறது, சீகரிக்கிறது ആത്മഭാവേന. അതിന് അന്യമായിട്ടുള്ള ആത്മഭാവത്തിൽ അടുത്തിനി പറയും. ബ്രഹ്മവിദ്യ ബ്രഹ്മം തന്നെ ബ്രഹ്മവിദ്യ, ആത്മാവ് തന്നെയാണ് ആത്മവിദ്യ, ആ രണ്ടും രണ്ടല്ല. അത്തരത്തിൽ ശ്രദ്ധാഭക്തി പുരസ്സരാഹ, ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ആരാണോ ഈ വിദ്യയെ പ്രാപിക്കുന്നത്, സന്തഹ വിദ്യ ഫലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വിദ്യയിൽ ശ്രദ്ധയുണ്ടായാലേ പറ്റും. ആ വിദ്യയോട് സ്വയമായ ആഭിമുഖ്യം വരണം, അതിനോടുള്ള ജിജ്ഞാസ ഉണ്ടാവണം. ആ വിദ്യ ഫലത്തെ ചെയ്യുന്ന ആണ് എന്നുള്ള വിശ്വാസം മനസ്സിലുണ്ടാകണം. അതൊന്നും ഇല്ലാതെ ഉപനിഷത്തിനെ സമീപിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. സഹജമായ ആന്തരികമായ പ്രേരണയിലൂടെ ഇതിനെ സമീപിച്ചാലേ പറ്റും. ഇത് ആരെങ്കിലും അടിച്ചേൽപ്പിച്ചതുകൊണ്ട് ബാഹ്യമായ പ്രേരണയിലൂടെ ഇതിൽ നിന്നൊന്നും നേടാനില്ല, ഒന്നും നേടാൻ കഴിയത്തില്ല. ആന്തരികമായ ചോദന ഗുരുവിനുണ്ടാകണം വിദ്യയെ സമീപിക്കുന്നതിനാണ് ആത്മഭാവേന എന്ന് പറയുന്നത്. പരപ്രേരണയിലൂടെ ആയിരിക്കരുത്. അങ്ങനെ വന്നാൽ ഈ വിദ്യ യാതൊരു പ്രയോജനവും ചെയ്യത്തില്ല. ബധിരകർണത്തിൽ പതിക്കുന്ന പോലെ ബധിരകർണത്തിലും ചെവി കേൾക്കാത്തവന്റെ കർണത്തിൽ ഇത് പതിച്ചിട്ട് എന്താ പ്രയോജനം? ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും. അത്യധിക ശ്രദ്ധാലുവായിരിക്കും. അവന്റെ ശ്രദ്ധയ്ക്ക് വ്യതിചലനം വരാൻ പാടില്ല. വിദ്യയിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ആ ശ്രദ്ധ എത്രമാത്രം ഏകാഗ്രമായിരിക്കുന്നു, നമ്മുടെ ശ്രദ്ധ അതിൽ നിൽക്കത്തില്ല. നമ്മുടെ മനസ്സ് വളരെ ബഹിർമുഖവും വളരെ ചഞ്ചലവുമായാണ് ഈ വിദ്യയുടെ മഹത്വത്തെ കിട്ടത്തില്ല. നമ്മുടെ ശ്രദ്ധ വ്യതിചലിച്ചു പോകുന്നതിന് നിസ്സാരമായ കാരണങ്ങൾ മതി. ആ വിദ്യയിൽ നിന്നും ശ്രദ്ധ മാറിപ്പോകും. അതിനാണ് ശ്രദ്ധ ആദ്യം പറഞ്ഞത്. വിദ്യയെ ഏകാഗ്രമായി പിന്തുടരാൻ കഴിയുന്ന മനസ്സായിരിക്കും. അതിൽ രണ്ടാമതൊന്ന് കടന്നു വരാൻ വന്നാൽ അതിനെ അവഗണിക്കാൻ പറ്റിയ മനസ്സായിരിക്കും. എന്നൊരു വിദ്യ പ്രയോജനം ചെയ്യും. പ്രത്യേകിച്ച് തത്വശ്രവണത്തിൽ നമ്മൾ ബഹിർമുഖമായി ലോകവ്യവഹാരങ്ങൾ ഇടപെടുമ്പോൾ ആ വിദ്യ നമ്മളീ കാണത്തില്ല. കാരണം ഇപ്പോൾ ലൗകിക വിഷയങ്ങളായിരിക്കും, മറ്റു വിഷയങ്ങളായിരിക്കും. പക്ഷേ ആ വിദ്യയെ ഒരാൾ അനുസന്ധാനം ചെയ്യുമ്പോൾ അവിടെ മറ്റു വിഷയങ്ങൾ കടന്നു വരാൻ പാടില്ല. എന്തായാലും മനസ്സ് അവിടെ മറ്റുള്ളതിലേക്ക് പോകാൻ പാടില്ല. അതിനെ ഏകാഗ്രമായി അനുസന്ധാനം ചെയ്യുന്നതിനുള്ള ഒരു സന്നദ്ധത മനസ്സിലുണ്ടായിരിക്കും. അതാണ് ശ്രദ്ധ. നമ്മുടെ ശ്രദ്ധ മാറുന്നതാണ്. നമ്മൾ ആ വിദ്യയെ ഗ്രഹിക്കുമ്പോൾ തന്നെ അത് എത്ര മഹത്വമുള്ളതാണോ, മനസ്സ് അതിൽ നിന്നും വ്യതിചലിക്കാതെ അതിനെ എങ്ങനെയാണ് പിന്തുടരേണ്ടത്, അത് സ്വയം ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ശ്രദ്ധ വ്യതിചലിക്കുന്നതിന് നിസ്സാരമായ കാരണങ്ങൾ മതി. വളരെ തുച്ഛമായ കാരണങ്ങളും നമ്മുടെ ശ്രദ്ധ വ്യതിചലിച്ചു. വിദ്യ ഉപനിഷത്ത് ശ്രവിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നാനാ വിഷയങ്ങളിൽ മനസ്സിനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ചുറ്റി തിരിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ആ ശ്രദ്ധ അവിടെ നിൽക്കുന്നത്? നിസ്സാരമായൊരു ഉദാഹരണം തന്നെ. പ്രകൃതി തന്നെ അത് ബോധ്യപ്പെടും. നായെന്ന് വരച്ചാൽ മതി നമ്മുടെ ശ്രദ്ധ. ആത്മവിദ്യയുടെ നായുടെ പോരയുടെ പ്രകൃതി തന്നെ അത് ബോധ്യപ്പെടുത്തരുത്. നമ്മളിവിടെ നിൽക്കുന്നു, നമ്മുടെ മനസ്സ് ഉപനിഷത്ത് ശ്രവണത്തിലാണോ അതേ നായുടെ പോരയിലാണോ, ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? പക്ഷെ നമ്മൾ അതിൽ ആകാംക്ഷയുള്ളവരാകും, നമ്മൾ അതിൽ ജിജ്ഞാസയുള്ളവരായിത്തീരും. നമ്മുടെ മനസ്സ് ഇതൊക്കെ പ്രകൃതി തന്നെ ബോധ്യപ്പെടുത്തി തരുന്നത്. എന്തുകൊണ്ട്? ശ്രദ്ധയെക്കുറിച്ച് പറയുമ്പോൾ ശ്രുതി തന്നെ പറയും. അപ്പോൾ എന്താണ് ശ്രദ്ധയെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തി തരുന്നത്. ഇതാണ് ഇതിൻ്റെ ശ്രദ്ധ. അപ്പോൾ ശ്രദ്ധ ശ്രദ്ധ എന്ന് ആവർത്തിച്ചുകൊണ്ട് എന്താ പറയുന്നു? ഇപ്പൊ സഹജമായ പ്രേരണ, ആന്തരികമായ പ്രേരണ ഒരുവനിൽ വന്നാലേ ഇതെല്ലാം ഫലം ചെയ്യും. ശ്രുതി ഫലം ചെയ്തു, അല്ലെങ്കിൽ ഇത് വെറും ഉപരിപ്ലവമായി പോകത്തേ ഉള്ളൂ, ഉള്ളിൽ പതിയത്തില്ല. അതുപോലെ പറയുന്നു ഭക്തി എന്ന് പറയുമ്പോൾ വിദ്യയെ നിന്ദിക്കാതിരിക്കുക, അതിൻ്റെ മൂല്യത്തെ കുറച്ച് കാണാതിരിക്കുക. ഇവിടെ പറയുന്നു ഗുരുപരമ്പരയിലൂടെ അടുത്ത് പറയുന്നു, ഒരാൾ മറ്റൊരാൾക്ക് ഉപദേശിച്ചു എന്നല്ല പറയുന്നു, ഗുരുപരമ്പരയിലൂടെ. അനേകം മഹാത്മാക്കൾ സ്വീകരിച്ച ഒന്നാണ്, അനേകം മഹാത്മാക്കളെ സംസാരത്തിൽ നിന്ന് ഇത് കരകയറ്റിയതാണ് എന്ന് പറയുമ്പോൾ അതിനോടൊരുവനിൽ അത്യധികമായ ഭക്തി ഉണ്ടാകും. എന്ന് വെച്ചാൽ അതിനെ തന്നെ ഭജിക്കണം എന്ന ദൃഢമായ താല്പര്യം ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് പരമ്പരയെ കാണും. പക്ഷേ അത് വന്നില്ലെങ്കിൽ, ആ ഭക്തി ഇല്ലെങ്കിൽ വിദ്യ എങ്ങനെ പ്രയോജനം ചെയ്യും? നമ്മൾ ഗുരുക്കന്മാരുടെ വാക്കുകളെ നിന്ദിക്കുകയും അവഗണിക്കുകയും ചെയ്യണമെങ്കിൽ, എന്നുവെച്ചാൽ അവഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്ദയാണ്, അത് എവിടെയാ ഭക്തി വരുന്നത്? ഏറെ പേരും എങ്ങനെയാണ്, ഗുരുവിന്റെ വാക്കിൽ ഭക്തിയില്ലാതെ ഗുരുവിൽ ഭക്തിയുള്ളവരാണ്. ഏറെ പേരും എങ്ങനെയാണ്, ഗുരുഭക്തിയുണ്ട് പക്ഷെ ഗുരുവിന്റെ വാക്കിൽ ഭക്തിയില്ല. എന്തുകൊണ്ട്? വാക്കിൽ ഭക്തി വന്നാൽ അതനുസരിക്കേണ്ടി വരും, അതിനെ പിന്തുടരേണ്ടി വരും. അത് വിട്ടിട്ടുള്ള ഭക്തിയാണെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമുള്ള കാര്യമില്ല. ഗുരു അവിടെ ഇരിക്കും, താനിരിക്കേണ്ടടുത്ത് താനും ഇരിക്കും. അതുപോലെ ഗുരുവിലുള്ള ഭക്തി എന്ന് പറയുന്നത് ഗുരുവിന്റെ വാക്കിലും വേണം ഭക്തി. ഗുരുവിന്റെ വാക്കാണ് ഉപനിഷത്ത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ എന്താണ്, ഇത് ഗുരുപ്രസാദ ലഭ്യം. ഗുരുവിന്റെ ഉള്ള ഭക്തിയല്ല, ഗുരുവിന്റെ വാക്കിലുള്ള ഭക്തി. ഗുരുവിന്റെ വാക്കിനെ അനുസരിക്കുന്നതിനുള്ള ഭക്തി, അതിനെ സ്വീകരിക്കുന്നതിനുള്ള ഭക്തി, അതാണ് ഉപനിഷത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത്. ഗുരുവില്ലാതെ ഒരു ഉപനിഷത്തില്ല, അങ്ങനെ ഒരു ഉപനിഷത്തില്ല. എന്തുകൊണ്ടതാണ് ഇവിടെ ആ പരമ്പരയെ കാണിക്കുന്നത്? എന്നിട്ട് അവരുടെ ഉപദേശത്തെയും കാണിക്കുന്നു. അത് രണ്ടും രണ്ടല്ല, ഗുരുവും ഗുരുവിന്റെ വാക്കും രണ്ടല്ല, അതൊന്നു തന്നെ. അടുത്ത് പറയും ബ്രഹ്മവും ബ്രഹ്മവിദ്യയും രണ്ടല്ല. അപ്പോൾ എങ്ങനെ ഒരാൾക്ക് ഗുരുവിനെ സ്വീകരിക്കാനും ഗുരുവിന്റെ വാക്കിനെ ഉദാസീനനാകാനും കഴിയും? അതാണല്ലോ സംഭവിക്കുന്നത്. അതെല്ലാം ഇവിടെ വ്യക്തമായി പറയും. അതുകൊണ്ട് രണ്ടും പറയുന്നു, ഗുരുപ്രസാദ ലഭ്യമാണ് എന്ന് പറയും. ഇത് മറിച്ചാണ് സംഭവിക്കുന്നത്. ഗുരുവിൽ ഭക്തിയുണ്ട്, ഗുരുവിന്റെ വാക്കിൽ ഉദാസീനനാണ്. അത് മാത്രമല്ല, ഗുരുക്കന്മാരെല്ലാം പേടിച്ച് പേടിച്ച ഉപദേശിക്കുന്നു, ഭയന്ന് ഭയന്ന ഉപദേശിക്കുന്നു. കാരണം കൂടുതൽ ഉപദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടഞ്ഞാലോ, ഉപദേശം കടുത്തുപോയാൽ, ഉപദേശം മൂത്തുപോയാൽ ശിഷ്യൻ ഇടയും. അത് ഏതുവരെ ചെല്ലും എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭയന്നിട്ടാണ് ഉപദേശിക്കുന്നത്. ഭയന്ന് അത് ഏതുവരെ ചെല്ലും? ശിഷ്യന്മാരോടുള്ള ഭക്തി വിനയങ്ങളോടുകൂടിയാണ് ഉപദേശിക്കുന്നത്. ആജ്ഞാപിക്കുന്നതിന് പലപ്പോഴും ഗുരുക്കന്മാർ ധൈര്യം കാണിക്കാറില്ല, മറിച്ച് ശിഷ്യഭക്തിയോടുകൂടിയാണ് ഉപദേശിക്കുന്നത്. വളരെ സൂക്ഷിച്ച് ആണ്. എന്തുകൊണ്ട്? അവന് ഇതില്ല, ശിഷ്യന് ഗുരുവാക്കിലുള്ള ശ്രദ്ധയും ഭക്തിയൊന്നുമില്ല. ഗുരുവിലതൊക്കെ ഉണ്ട്, അത് ശരിയാണ്. അത് ഗുരു നേരെ ചൊവ്വേ ഉപദേശിക്കാത്തിടത്തോളം കാലം. ശരിയായ രീതിയിൽ ഉപദേശിച്ചു കഴിഞ്ഞാൽ, ഗുരു കടുപ്പിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരുവിലുള്ള ഗുരുവാക്യത്തിലുള്ള ഭക്തി നേരത്തെ തന്നെ ഇല്ല, ഗുരുവിലുള്ള ഭക്തി അത് നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് അനുഭവത്തിൽ കാണുന്നത്. അത് പോരാന്ന് പറയുന്നു ഇവിടെ. സഹജമായിട്ടുള്ള ശ്രദ്ധയും ഭക്തിയും ആ ഗുരുവാക്യത്തിനുണ്ടാവണം. അത് തന്നെ മനസ്സിലാക്കാനും അനുഷ്ഠിക്കാനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഭക്തന്മാരാണെന്നും സ്വയം കരുതി തന്റെ ഭക്തിയിൽ അതിരു കിടന്ന ആത്മവിശ്വാസവും അഭിമാനവുമായിട്ട് നടക്കുന്ന ഒരു സ്വയമൊന്ന് ആത്മപരിശോധന ചെയ്താൽ മനസ്സിലാവും. ഈ ഭക്തി എന്ന് പറയുന്ന വെറും വ്യാജഭക്തിയാണ്, ഒറിജിനൽ ഭക്തിയല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് എന്ന് മനസ്സിലാവും. എന്തുകൊണ്ട്? ഇത് തന്നെ ഗുരുവിന്റെ വാക്യത്തിൽ ശ്രദ്ധയും ഭക്തിയും, അതിനെ നമ്മൾ അവഗണിക്കുന്നു, അല്ലെങ്കിൽ അതിൽ ഉദാസീനനാകുന്നു, വേണ്ടി വന്നാൽ നിഷേധിക്കുകയും ചെയ്യും. ഗുരു പറയുന്നത് ഗുരുവിന്റെ താല്പര്യമാണ് എന്ന് കരുതുന്നു. എനിക്ക് എന്റെ താല്പര്യങ്ങളുണ്ട് എന്ന് കരുതുന്നു, വിദ്വേഷവും വരും. അത് രണ്ടു തരത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ഒന്ന് പറയുന്ന എന്താണ്, ഈ ഉപദേശത്തിൽ ശ്രദ്ധയും ഭക്തിയും വേണം. രണ്ടാമത് പറയുന്നു, ഈ ഉപദേശം അത് ബ്രഹ്മം തന്നെയാണ്. രണ്ടു കാര്യങ്ങളൂടെ പറയുന്നു, വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കൂടുതൽ വിശദീകരിച്ച് വിദ്വേഷത്തെ വളർത്തുന്നില്ല. ഭക്തി ശ്രദ്ധി ശ്രദ്ധ ഭക്തി പുരസ്സരാഹ സന്ധ തേഷാം ഗർഭ ജന്മ ജരാരോഗാദ്യാനർത്ഥ പൂഗം നിഷാദയതി. അതിനെ ശിഥിലമാക്കുന്നു എന്ന് പറയുന്നു. അനർത്ഥം എന്താണ്? ഗർഭജന്മ ഗർഭവാസം ജന്മം ജനിച്ചു കഴിഞ്ഞാവുന്ന ജരാരോഗാദി അനർത്ഥങ്ങളെ നിഷാദയതി ഉപദേശം ശിഥിലമാക്കുന്നു എന്നാണ്. ഇവിടെ ആനന്ദഗിരി പറയും, ശിഥിലയതി പരിപക്വ അപരിപക്വജ്ഞാനാദി ത്രയിർ ജന്മഭർ മോക്ഷസംഭവം. അതായത് ഉപദേശം പലർക്കും ഇത് ഫലപ്രദമായി അനുഭവപ്പെടാറില്ല. ഗുരു അത്രയും ശക്തിയുള്ള ആളാണെങ്കിൽ, മഹത്വമുള്ള ആളാണെങ്കിൽ, എന്തുകൊണ്ട് എന്റെ അനർത്ഥങ്ങളെ ഇല്ലാതാക്കുന്നില്ല? എന്റെ പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് ഗുരു പരിഹാരം ഉണ്ടാക്കുന്നില്ല എന്ന് പലരും ചിന്തിക്കുന്നു. ഞാനിതിന്റെ താല്പര്യത്തെ പറയുകയാണ്. അപ്പൊ വിദ്യ പ്രവർത്തിക്കുന്നത് ഒന്ന് ഇതാണ്, ശിഥിലീകരണം എന്നാണ്. അത് കേവലം എന്റെ അജ്ഞാനത്തെ ശിഥിലീകരിക്കുന്നു എന്നുള്ളല്ല, അനർത്ഥ പൂഗം, പൂഗം എന്ന് പറഞ്ഞ സമൂഹം എന്ന് വെച്ചാൽ എന്തെല്ലാം അനർത്ഥങ്ങൾ ഒരുവനിലുണ്ടോ ആ അനർത്ഥങ്ങളെല്ലാം ഇവിടെ പറയുന്ന ഈ ഋഷിയുടെ ഉപദേശം അല്ലെങ്കിൽ ഗുരുവിന്റെ ഉപദേശം അത് ശിഥിലമാക്കുന്നു എന്നാണ്. അതിനെ വ്യാഖ്യാനിക്കുന്നത്, ഗുരുവൻ ഗുരുവിനെ സമീപിക്കുകയും ഗുരുവിൽ നിന്ന് ഉപദേശം കേൾക്കുകയും ചെയ്താൽ അവന് പ്രത്യക്ഷമായ ഫലമൊന്നും ഉണ്ടാകുന്നില്ല. അവൻ പറയുന്നു, ഞാൻ ഇത്രയും കാലം ഗുരുവിനെ സമീപിച്ച് ഗുരുസേവ ചെയ്തു, ഗുരുവിന്റെ ഉപദേശങ്ങളെല്ലാം കേട്ടു, എന്നിൽ ഒരു മാറ്റം ഉണ്ടായില്ല. ഉണ്ടാകാത്തതുകൊണ്ട് ഈ ഗുരു ഞാൻ കരുതിയതുപോലെ യോഗ്യതയുള്ള ആളല്ല. ആയിരുന്നെങ്കിൽ എന്നെ മാറ്റേണ്ടതായിരുന്നല്ലോ, എന്റെ ദോഷങ്ങളെ മാറ്റേണ്ടതായിരുന്നു, എന്റെ ദൗർബല്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നു. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഗുരുവിനെ സമീപിച്ചത്. പക്ഷെ ഗുരുവിന് ഇന്നുവരേക്കും അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഇന്നൽ സംഭവിച്ചതായി, മാറ്റം സംഭവിച്ചതായിട്ട് എനിക്ക് അനുഭവമില്ല. അതുകൊണ്ടിത് ഗുരുവിന്റെ തകരാറാണ്. അതുകൊണ്ട് നമുക്കിനി വേറൊരു ഗുരുവിനെ നോക്കാം. കുറച്ചുകൂടി പോപ്പുലറായ ഏതെങ്കിലും ഗുരുക്കന്മാരുണ്ടോ അന്വേഷിക്കും. ഇതെല്ലാം ഉടനെ മാറ്റിത്തരുന്നു. അങ്ങനെ ചിന്തിക്കാറുണ്ട്. അത് അപ്പോൾ അത് ഗുരുവിന് പ്രാപ്തിയില്ലാത്തതുകൊണ്ടാണ് തന്നിൽ മാറ്റം സംഭവിക്കാത്തത് എന്ന് പലരും കരുതുന്നുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത് ഭാഷകാരൻ? ശിഥിലീകരോതി പറഞ്ഞാൽ ഉപദേശം ആ ശ്രോതാവിൽ ഉള്ള അനർത്ഥങ്ങളെ ശിഥിലമാക്കുന്നു. ഈ അനർത്ഥങ്ങളിൽ നിന്ന് മുക്തനാക്കുന്നു എന്നല്ല, അങ്ങനെ സംഭവിക്കാം, ശിഥിലമാക്കുന്നു. എന്നുവെച്ചാൽ അത് നിലനിൽക്കുന്നു, ശിഥിലമാക്കുന്നു, നിലനിൽക്കുകയും ശിഥിലമാകുകയും ചെയ്യും. എന്നുവെച്ചാൽ നശിക്കുന്നില്ല എന്നർത്ഥം. അപ്പൊ നശിക്കാതിരിക്കുന്നിടത്തോളം കാലം ആ നാശത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അശിഥിലമായാൽ എന്ത് സംഭവിക്കുന്നു? എന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, മൂന്നോ നാലോ ജന്മങ്ങൾ കൊണ്ട് അത് ശിഥിലമാകും. ഇവന്റെ ഉള്ളിലിരിക്കുന്ന ഈ കലിമലം അത് അത്രയും കട്ടിയുള്ളതാണ്. അപ്പൊ അത് ഒറ്റയടിക്ക് അതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അതിനെ ക്രമേണ ശിഥിലമാക്കി അതിനെ ദ്രവിപ്പിച്ച് അതിനെ ആർദ്രമാക്കി ക്രമേണ നശിപ്പിക്കാനേ പറ്റും. ഉപദേശം അങ്ങനെയും പ്രവർത്തിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒന്നും പ്രത്യക്ഷ ഫലം ഗുരുവിന് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതിന് ജന്മങ്ങൾ വേണ്ടി വരും. ചിലപ്പോൾ രണ്ടോ മൂന്നോ ജന്മങ്ങൾ എടുക്കും. അപ്പോഴിതിന്റെ നാശം സംഭവിക്കും. ആ ബോധം ഗുരുവിനുണ്ടാകുന്നു. ഇതിന്റെ ദോഷങ്ങൾ നശിക്കുന്നില്ലെങ്കിലും, കാരണം ഉപദേശം ഫലപ്രദമായേ പറ്റൂ, അത് ശിഥിലമാകുന്നുണ്ട്. അത് എന്റെ നാശത്തിന് ചിലപ്പോൾ വീണ്ടും ജന്മങ്ങൾ വേണ്ടി വരും. അത് മനസ്സിലായില്ലെങ്കിൽ എന്തു ചെയ്യും? ഗുരുവിന്റെ വാക്കിനെ തിരസ്കരിക്കും, ഗുരുവിനെ നിന്ദിക്കും. അത് സംഭവിക്കും. അപ്പോൾ വിദ്യ അങ്ങനെ പ്രവർത്തിക്കുന്നു, ശിഥിലമാക്കുന്നു. ചിലരിൽ അങ്ങനെയല്ല. എന്താണ് പരമ്പ ബ്രഹ്മഗമേതി? ആ ഈശ്വര സാക്ഷാത്കാരത്തെ അവന് ഉണ്ടാക്കി കൊടുക്കുന്നു. ഉപദേശം പരബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു. വിശരണം, അടുത്ത് ഗതി. ഗതി രാഷ്ട്രത്തെ പറയുന്നു. എന്നുവെച്ചാൽ എങ്ങനെ അത് പ്രാപിപ്പിക്കുന്നു? അവിദ്യാദി സംസാര കാരണം അത്യന്തം അവസാദേതി വിനാശേതി. അതാണ് ഉപനിഷത്, ഇതി ഉപനിഷത്. ആ സംസാര കാരണത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്നു. ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നു. ഈശ്വര സാക്ഷാത്കാരത്തിന് വേറെ ഒരു വഴിയില്ല. ഗുരുവിന്റെ ഉപദേശം അല്ല വേറൊരു വഴിയുണ്ട്. ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഈശ്വരനെ കാണിച്ചു കൊടുക്കാൻ ഗുരുവിനെ കഴിയും, ഗുരുവിന്റെ ഉപദേശത്തിനെ കഴിയും, മറ്റൊന്നിനും കഴിയില്ല. അപ്പൊ അതങ്ങനെ സംഭവിപ്പിക്കും. അവന്റെ ഈ ദോഷങ്ങൾക്ക് കട്ടി കുറവാണെങ്കിൽ, അവന് കാഠിന്യം കുറവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? പരംബ്രഹ്മത്തെ ജീവിപ്പിക്കുന്നു, ബോധിപ്പിക്കുന്നു. അത്യന്തം പൂർണ്ണമായി അവനെ വിനാശേരി നശിപ്പിക്കുന്നു. അതിനും കഴിയുന്നു. പക്ഷെ ഗുരുവൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ഗുരുവിനെ സമീപിച്ച്, ഗുരുവിൽ ഭക്തിയുള്ളവനാണ്, ഗുരുവിന്റെ ഉപദേശം ഞാൻ ശ്രവിച്ചു, പക്ഷെ എന്നിൽ ഒന്നും സംഭവിക്കുന്നില്ല. അത് ഗുരുവിന്റെ തകരാറാണ്. ഗുരു അതിന് പ്രാപ്തിയില്ലാത്തതുകൊണ്ടാണ് എന്ന് കരുതിയാൽ അത് അബദ്ധമാണ്. അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഉപനിഷത് ശബ്ദം തന്നെ എന്താണ്? ചിലരിൽ അത് ശിഥിലമാക്കുന്നു, ചിലരിൽ അത് പൂർണ്ണമായും നശിപ്പിക്കുന്നു. അതിന് ഗുരുവിനെ നിന്ദിച്ചിട്ട് കാര്യമില്ല. ഗുരുവിനെ പിന്തുടരുക എല്ലാവരും വഴിയില്ല. ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ ഗുരുവിന്റെ തിരുത്തലുകളെ അംഗീകരിക്കുക. അതേ അവിടെ ഗുരുവിനോട് വിദ്വേഷം തോന്നിയിട്ട് ഗുരുവിന്റെ വാക്കിൽ വിദ്വേഷം തോന്നിയിട്ടും പ്രയോജനമില്ല. അതിൽ ശ്രദ്ധയും ഭക്തിയും പൂർണ്ണമായി ഉണ്ടായിരുന്ന ഈ ഉപനിഷത്ത് ആത്മവിദ്യ ഫലം ചെയ്യും. മറിച്ച് ആണെങ്കിലോ ആ വാക്കിൽ വിദ്വേഷം തോന്നും. വിദ്വേഷം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് ശ്രവിക്കാനും തയ്യാറാകത്തില്ല, അത് ചെവി കൊടുക്കാൻ തയ്യാറാകത്തില്ല. അപ്പോൾ ഗുരുവിനെ നിഷേധിക്കുന്നു, ഗുരുവിന്റെ ഉപദേശത്തെ നിഷേധിക്കുന്നു, ആ ഗുരു പരമ്പരയെ നിഷേധിക്കുന്നു. അങ്ങനെ അതല്ല ഉപനിഷത്ത് എന്ന് പറയുന്നത്. അത് ഇത്തരത്തിലാണ് ഗുരുവൻ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞോ? ഭക്ഷ്യകാരൻ പറയുന്നു, ഉപ നീ പൂർവസ്യ സദേര് ഏവം അർത്ഥസ്മരണ. ഉപ നീ പൂർവത്തിലുള്ള സദ് ധാതുവിന് ഇത്രയൊക്കെ അർത്ഥങ്ങളുണ്ട്. എന്റെ താല്പര്യം ഇതിലൊക്കെയാണ്. ഉപനിഷത്ത് ആത്മവിദ്യ എന്ന് പറയുന്നതിന് അത് ഒതുങ്ങുന്നതല്ല. അതിന്റെ അന്തരാർത്ഥം വളരെ ദഹനമാണ്, വിപുലമാണ് എന്ന് ഭാഷകാരൻ പറയും. അതുകൊണ്ട് ഈ വിദ്യയെ നിന്ദാബുദ്ധിയോട് സമീപിക്കരുത്. ആ വിദ്യ നമ്മളിൽ പരിവർത്തനമൊന്നും ഉണ്ടാക്കുന്നില്ല, നമുക്കത് സഹായം ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മുടെ തകരാറ് മാത്രമാണ്, അത് വിദ്യയുടെ ദോഷമല്ല. ഇത് ഉപദേശിച്ച ഗുരു പരമ്പരയുടെ ദോഷമാണ്, അവരെയും നിന്ദിക്കേണ്ട കാര്യമില്ല. ഇത് ഈ സംസാര നാശത്തിന് ഉതകുന്നതാണ്. അത് ഈ ജന്മത്തിലല്ലെങ്കിൽ വരും ജന്മങ്ങൾ എപ്പോഴായാലും സംഭവിച്ചാൽ വരും ജന്മങ്ങളിലേക്ക് ഇത് മുതൽക്കൂട്ടായിരിക്കും ഉപനിഷത് ശ്രവണം എന്ന് ഭാഷ്യകാരൻ ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ട് അതിന് ശ്രദ്ധയും ഭക്തിയും ഉണ്ടാകണം.